ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ. യു ഡി എഫ് ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ക്ഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡിഷ് പ്രധാനമന്ത്രി ഊഷ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. രക്താതിമർദ്ദം നിയന്ത്രിക്കുക, പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് ബംഗളൂരുവിനെയും ഡൽഹി രാജസ്ഥാനെയും നേരിടും. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് മന്ത്രിമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചേക്കും. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. കെ പി സി സി അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ ക്യാബിനറ്റിലെത്തിയേക്കും. യു ഡി എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് അവസാനഘട്ടത്തിൽ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന പന്തലിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
12,000 പേർക്ക് ഇരിപ്പിട സൌകര്യമുള്ള പന്തൽ തയ്യാറാക്കാനായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ തിരക്ക് പരിഗണിച്ച് മറ്റൊരു പന്തൽ കൂടി നിർമ്മിക്കാൻ ഇന്നലെ രാത്രി തീരുമാനമായിട്ടുണ്ട്. ഇതിനു പുറമെ മഴ കണക്കിലെടുത്ത് ഗ്യാലറിയിൽ താൽക്കാലിക മേൽക്കൂരയും നിർമ്മിക്കും. സ്റ്റേഡിയത്തിന്റെ 3 ഗേറ്റുകൾ വഴിയാകും പാസ് ഉള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. ഒരു ഗേറ്റ് VIP കളുടെ പ്രവേശനത്തിനായി മാറ്റിവെക്കും. മറ്റൊരു ഗേറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കായി ഒഴിച്ചിടും. രാവിലെ 8 മുതൽക്കായിരിക്കും പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കുക. 10 സത്യപ്രതിജ്ഞാ ചടങ്ങ്. സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ചടങ്ങിന് എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി പ്രത്യേക സ്ഥലങ്ങളും ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും യാത്ര ചെയ്യുന്നവർ തങ്ങളുടെ യാത്രകൾ അതനുസരിച്ച് ക്രമീകരിക്കണം എന്നും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
മുസ്ലിം ലീഗിലെ മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. 5 മന്ത്രിമാരുടെ പട്ടികയാണ് ലീഗ് തയ്യാറാക്കുന്നതെന്നാണ് സൂചന. പി കെ കുഞ്ഞാലിക്കുട്ടി, കെ എം ഷാജി തുടങ്ങിയവർ മന്ത്രിമാരായേക്കും. പി കെ ബഷീർ, പാറക്കൽ അബ്ദുള്ള, എൻ ഷംസുദ്ദീൻ, വി ഇ ഗഫൂർ എന്നിവരുടെ പേരുകളും ചർച്ചകളിൽ ഉയർന്നുവന്നിട്ടുണ്ട്. മന്ത്രിസഭയിൽ കേരള കോൺഗ്രസിന് 2 മന്ത്രിമാർ ഉണ്ടാകില്ലെന്ന് സൂചന. ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും നൽകിയേക്കും. പാർട്ടിക്ക് 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് ശ്രീ മോൻസ് ജോസഫ് രാവിലെ വ്യക്തമാക്കിയിരുന്നു. ഒരു മന്ത്രിസ്ഥാനമാണെങ്കിൽ ശ്രീ മോൻസ് ജോസഫ് മന്ത്രിയാകാനാണ് സാധ്യത. RSPയിൽ നിന്ന് ശ്രീ ഷിബു ബേബി ജോണും CMPയിൽ നിന്ന് ശ്രീ സി പി ജോണും മന്ത്രിമാരാകും. ഏക MLA മാത്രമുള്ള പാർട്ടികളിൽ ശ്രീ അനൂപ് ജേക്കബും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകാനാണ് ആലോചന. നിർദ്ദേശം ഇരുവരും അംഗീകരിക്കുമെന്ന് വ്യക്തമല്ല. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ആകാശവാണി റീജിയണൽ ചാനൽ മാനേജർ എ ജി ബൈജു, പ്രോഗ്രാം മേധാവി പി എ ബിജു, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുരുത്തി, സെയിൽസ് സെന്റർ മേധാവി ജെറോം ജെ എം എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രതികൂല കാലാവസ്ഥയിലും മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണി വരെ സഞ്ചരിച്ച സൈക്ലത്തോണിൽ ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100 പേർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശിക്കും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, നൂതന സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ശക്തമായ വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇരു നേതാക്കളും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങൾ അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാടൻ കാപ്പിക്കൃഷിക്ക് പുതുജീവനേകി. 25 കോടി രൂപയുടെ കേര പദ്ധതിക്ക് വയനാട്ടിൽ തുടക്കമാകുന്നു. കാപ്പി കർഷകർക്ക് ഹെക്ടറിന് 110,000 രൂപയുടെ ധനസഹായമാണ് പദ്ധതി ഭാഗമായി നടപ്പിലാക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വയനാടൻ കാപ്പി ദേശീയ രാജ്യാന്തര തലത്തിലേക്ക് ഉയരും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെ ജില്ലയിലെ കാപ്പിക്കൃഷി മേഖലയിലെ ആധുനികവൽക്കരണവും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമായി സമഗ്ര പദ്ധതിക്കാണ് രൂപം നൽകിയത്. 25 സെന്റ് മുതൽ 10 ഹെക്ടർ വരെ കാപ്പിക്കൃഷി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇതുകൂടാതെ കാപ്പിക്കൃഷിക്ക് ശാസ്ത്രീയ ജലസേചന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനായി ധനസഹായം നൽകും. ഗുണമേന്മയുള്ള സർട്ടിഫൈഡ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് 30 നേഴ്സറികൾക്ക് ധനസഹായം നൽകി കാപ്പിത്തൈകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും പദ്ധതിയുണ്ട്. വയനാടൻ കാപ്പിയുടെ വിപണി മൂല്യം ഉയർത്തുന്നതിനായി ദേശീയ രാജ്യാന്തര സർട്ടിഫിക്കേഷൻ, GI ടാഗിംഗ് എന്നിവയ്ക്കായി ചെലവിന്റെ 75% രൂപയും കർഷകർക്കും FBOകൾക്കും ചെലവഴിച്ച ശേഷം തിരിച്ചു നൽകും.
തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വെള്ളിയാഴ്ച പുറപ്പെട്ട രാജധാനി എക്സ്പ്രസ് ട്രെയിനിന്റെ കോച്ചുകൾക്ക് തീപിടിച്ചു. രാജസ്ഥാനിലെ കോട്ടയിൽ വെച്ച് പുലർച്ചെ 5:15 സംഭവം. അവസാനത്തെ 2 ബോഗികൾക്കാണ് തീപിടിച്ചത്. ട്രെയിനിലെ യാത്രക്കാരെ ഒഴിപ്പിച്ചു. എല്ലാവരെയും സുരക്ഷിതമായി പുറത്ത് എത്തിച്ചതിനാൽ ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഇതുവരെ 250 പേർക്ക് ഡെങ്കി സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കൊല്ലം കോർപ്പറേഷൻ, മേല്ല, നെടുവത്തൂർ തുടങ്ങിയ മേഖലകൾ ഹോട്ട് പോയിന്റുകളാണ്. ഇത്തവണ വലിയ വ്യാപനം ഉണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. 4 വർഷം കൂടുമ്പോഴാണ് ഡെങ്കിപ്പനി തീവ്രമായി വ്യാപിക്കുന്നത്. ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം, വ്യക്തിഗത സമൂഹ ആരോഗ്യ സംവിധാന തലങ്ങളിൽ നടപടികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഒരുമിച്ച് രക്താതിമർദ്ദം നിയന്ത്രിക്കുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ധർമ്മശാലയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 29 runsന് വിജയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് ആദ്യ മത്സരത്തിൽ സ്പോർട്ടിംഗ് ഡൽഹി ഇന്റർകാശി പോരാട്ടം. വൈകുന്നേരം 5 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ FCയെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്ക് ആധുനികകാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയുമാണ് ലക്ഷ്യം. താമരശ്ശേരി ചുരം വീതി കൂട്ടുന്ന പണി നടക്കുന്നതിനാൽ നാളെ മുതൽ ഭാരമേറിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. കോഴിക്കോട് ഭാഗത്തുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് ബാലുശ്ശേരി കുറ്റിയാടി വഴിയും കൽപ്പറ്റ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് പടിഞ്ഞാറത്തര തരുവണ കുറ്റിയാടി വഴിയും പോകണം. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകണമെന്ന് അധികൃതർ അറിയിച്ചു. ഇക്കഴിഞ്ഞ SSLC, THSLC പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർ മൂല്യനിർണ്ണയം, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. പരീക്ഷ എഴുതിയ സെന്ററിലെ പ്രഥമ അധ്യാപകർക്ക് May 21 അപേക്ഷയുടെ പ്രിന്റൌട്ടും ഫീസും സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് www.pariksha.bhavan.kerala.gov.in സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ. UDF ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ക്ഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റസനുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. രക്താതിമർദ്ദം നിയന്ത്രിക്കുക, പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് ബംഗളൂരുവിനെയും ഡൽഹി രാജസ്ഥാനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.